ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. തൊഴിൽദാതാക്കളുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് ഒരു പതിറ്റാണ്ട്. ദിനാഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ഗോവ, ലക്ഷദ്വീപ്, രാജസ്ഥാൻ, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ എസ്ഐആറുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇസ്രായേലിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി. മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സംയുക്ത മന്ത്രിതല പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഇസ്രായേലും. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3-ാം ദിനത്തിലേക്ക്. ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് കണ്ണൂരും കോഴിക്കോടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. തൊഴിൽദാതാക്കളുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് ഒരു പതിറ്റാണ്ട്. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ദേശീയ സ്റ്റാർട്ടപ്പ് ദിനാഘോഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും. ഒരു റിപ്പോർട്ട്.
സംരംഭകത്വത്തെ ഉത്തേജിപ്പിക്കുന്നതിനായി 2016 ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ സംരംഭം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥകളിലൊന്നായി മാറിയിരിക്കുകയാണ്. വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലെത്താൻ പദ്ധതി സുപ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബർ വരെ രാജ്യത്ത് 2 ലക്ഷത്തിലധികം അംഗീകൃത സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചു. ബംഗളൂരു, ഹൈദരാബാദ്, മുംബൈ, ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളാണ് സ്റ്റാർട്ടപ്പുകളുടെ പ്രധാന കേന്ദ്രങ്ങൾ. ഫണ്ട് ഓഫ് ഫണ്ട്സ്, സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഹബ് തുടങ്ങിയ പദ്ധതികൾ ഈ സംരംഭങ്ങൾക്ക് ഊർജ്ജം പകരുന്നതാണ്. 2014 വെറും 4 ബില്യൺ ഡോളർ കമ്പനികളിൽ നിന്ന് ഇന്ന് 120-ലധികം ബില്യൺ ഡോളർ കമ്പനികളായി രാജ്യത്തെ സ്റ്റാർട്ടപ്പുകൾ വികസിച്ചത് സുപ്രധാന നേട്ടമായി കണക്കാക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പശ്ചിമബംഗാളിലും അസമിലും വന്ദേഭാരത് സ്ലീപ്പർ ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിനുകളുടെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ നിർവഹിക്കും. പശ്ചിമബംഗാളിലെ ഹൌറയിൽ നിന്നും അസമിലെ കാമാഖ്യയിൽ നിന്നുള്ള ട്രെയിൻ സർവീസുകൾക്കാണ് പ്രധാനമന്ത്രി തുടക്കം കുറിക്കുന്നത്. പശ്ചിമബംഗാൾ, അസം, ബീഹാർ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ച് യാത്ര സുഗമമാക്കാൻ പുതിയ സർവീസുകൾ സഹായകമാകും. ആഗോള സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയിൽ ഇന്ത്യ സുപ്രധാന ചാലകശക്തിയാണെന്ന് അന്താരാഷ്ട്ര നാണയനിധി. 3-ാം പാദത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച പ്രതീക്ഷിച്ചതിലും ശക്തമായിരുന്നുവെന്ന് IMF അഭിപ്രായപ്പെട്ടു. ഇന്ത്യയുടെ വളർച്ച ശക്തമായി തുടരുന്നതായും ആഭ്യന്തര ഉപഭോഗത്തിന്റെ വളർച്ചയാണ് ഇതിന് കാരണമെന്നും IMF വ്യക്തമാക്കി. രാജ്യത്ത് വൈദ്യുതി ഉൽപ്പാദന ശേഷി ഇരട്ടിയിലധികം വർദ്ധിച്ചതായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ. 2014 249 GW ആയിരുന്നത് 2025 510 GW. ന്യൂഡൽഹിയിൽ ഭാരത് വൈദ്യുതി ഉച്ചകോടി 2026 ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ 3-ാമത്തെ വലിയ വൈദ്യുതി ഉൽപ്പാദക രാജ്യവും ഉപഭോക്താവുമാണ് ഇന്ത്യയെന്നും അദ്ദേഹം പറഞ്ഞു. രാജ്യവ്യാപക പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി വിദേശകാര്യ മന്ത്രാലയം. ഇറാനിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരും ലഭ്യമായ മാർഗ്ഗങ്ങളിലൂടെ രാജ്യം വിടണമെന്നും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. ഇന്ത്യക്കാർ പേരുവിവരങ്ങൾ എംബസിയിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മന്ത്രാലയം നിർദ്ദേശിച്ചു. ഇതിനിടെ അമേരിക്കൻ സൈനിക നീക്കങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾക്കിടെ അടച്ച ഇറാൻ വ്യോമപാത വീണ്ടും തുറന്നു. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് ഇസ്രായേലിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത എല്ലാ യാത്രകളും ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ടെൽ അവീവിലെ ഇന്ത്യൻ എംബസി. ഇസ്രായേലിലുള്ള എല്ലാ ഇന്ത്യൻ പൌരന്മാരും ജാഗ്രത പാലിക്കണം. ഇസ്രായേൽ അധികൃതർ പുറപ്പെടുവിച്ച സുരക്ഷാ മാർഗ്ഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും എംബസി നിർദ്ദേശിച്ചു. അടിയന്തര സാഹചര്യമുണ്ടായാൽ ഇന്ത്യൻ എംബസിയുടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ നമ്പറുകളായ 972-525-7711, 972-524-3829 എന്നിവയുമായി ബന്ധപ്പെടാം. കൂടാതെ consvon.telaviv@mea.gov.in എന്ന ഇമെയിൽ വിലാസം വഴിയും ബന്ധപ്പെടാം. ഇറാനിലെ കേരളീയർക്കായി നോർക്ക റൂട്ട്സ് ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചു. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. സഹായം ആവശ്യമുള്ള മലയാളികൾക്ക് 1800-4253-939 എന്ന നമ്പറിലും 9188-201-2345 എന്നീ നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ്. 2026 ഡൽഹി, മുംബൈ, ചെന്നൈ, പൂനെ എന്നിവിടങ്ങളിൽ 50 ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകൾ വീതം സ്ഥാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. കാലാവസ്ഥാ നിരീക്ഷണ അടിസ്ഥാന സൌകര്യങ്ങളുടെ ഒരു പ്രധാന വിപുലീകരണമാണിതെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ 151-ാമത് സ്ഥാപക ദിന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ പ്രവചനത്തിലെ കൃത്യത 40 മുതൽ 50% വരെ വർദ്ധിച്ചതായും കേന്ദ്രമന്ത്രി പറഞ്ഞു.
Go on increasing as per the requirement. But I'm talking of thus the year 2026 because as I said, we had only 15 radars when this government came and we'll have 50 more within this year. And automatic weather stations, we'll have 50 each four cities, which is 200.
കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ 3-ാമത് അന്താരാഷ്ട്ര കൈറ്റ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യും. സാംസ്കാരിക പ്രവർത്തനങ്ങളും പൊതുജന പങ്കാളിത്തവും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഫെസ്റ്റിവലിന്റെ ലക്ഷ്യം. ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
ഗോവ, ലക്ഷദ്വീപ്, രാജസ്ഥാൻ, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന SIR സമയക്രമം നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വോട്ടർമാർക്ക് അവകാശവാദങ്ങളും എതിർപ്പുകളും ഈ മാസം 19 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് തീവ്ര വോട്ടർപട്ടിക പരിഷ്കരണത്തിന് ശേഷം പ്രസിദ്ധീകരിച്ച കരട് വോട്ടർപട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമാകുന്ന തരത്തിൽ പൊതു ഓഫീസുകളിലും ഔദ്യോഗിക വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കണമെന്ന് സുപ്രീംകോടതി. സംസ്ഥാനത്തെ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി. മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയും ഇസ്രായേലും സംയുക്ത മന്ത്രിതല പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
ഇസ്രായേലിൽ നടന്ന 2-ാമത് ബ്ലൂ ഫുഡ് സെക്യൂരിറ്റി ഉച്ചകോടിയിലാണ് മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായുള്ള പ്രഖ്യാപനം ഒപ്പുവച്ചത്. മത്സ്യകൃഷി സാങ്കേതിക വിദ്യയിലെ സംയുക്ത ഗവേഷണത്തിലും വികസനത്തിലും ഉത്തരവാദിത്ത മത്സ്യബന്ധന രീതികളിലും പ്രഖ്യാപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ മന്ത്രാലയം പറഞ്ഞു. നൂതന മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലയിലെ സ്റ്റാർട്ടപ്പുകളുടെ കൈമാറ്റത്തിനും പിന്തുണയ്ക്കും പ്രഖ്യാപനം ഊന്നൽ നൽകുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. 3 ദിവസമായി നടന്ന ഉച്ചകോടിയിൽ കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് ഇന്ത്യൻ സംഘത്തെ നയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഹജ്ജ് രജിസ്ട്രേഷനുള്ള സമയപരിധി ഈ മാസം 25 വരെ ദീർഘിപ്പിച്ച കേന്ദ്ര സർക്കാർ. കോടൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം ആവശ്യമാണെന്ന ഹജ്ജ് യാത്രക്കാരുടെ അപേക്ഷയുടെ പശ്ചാത്തലത്തിലാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം സമയം നീട്ടിയത്. കാലാവധി ഇനി നീട്ടി നൽകില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3-ാം നിരത്തിലേക്ക് കടക്കുമ്പോൾ കണ്ണൂരും കോഴിക്കോടും ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടരുന്നു. ഒടുവിൽ ലഭിച്ച കണക്കുകൾ പ്രകാരം കണ്ണൂർ 487 പോയിന്റുകളുമായി മുന്നിൽ നിൽക്കുന്നു. കോഴിക്കോട് 483 പോയിന്റുമായി 2-ാം സ്ഥാനത്തും ആതിഥേയരായ തൃശൂർ 481 പോയിന്റുകളുമായി തൊട്ടുപുറകിലുമുണ്ട്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിന്റെ പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ജപ്പാന്റെ നിഷിമോട്ടോ കെന്റെയെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യയുടെ ക്വാർട്ടർ പ്രവേശനം. ഇന്ന് നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ലക്ഷ്യ സെൻ ചൈനീസ് തായ്പേയ് താരം ലിൻ ചുനിയെ നേരിടും. ICC Under-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഉദ്ഘാടന മത്സരത്തിൽ USA 6 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തി. സിംബാബ്വേയിൽ നടന്ന മത്സരം മഴ കാരണം 37 ഓവറാക്കി ചുരുക്കിയ മത്സരത്തിൽ 96 റൺസ് എന്ന വിജയലക്ഷ്യം ഇന്ത്യ അനായാസം നേടി. നാളെ നടക്കുന്ന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ UP വാരിയേഴ്സിന് ജയം. ഇന്നലെ നവി മുംബൈയിൽ നടന്ന മത്സരത്തിൽ UP വാരിയേഴ്സ് 7 വിക്കറ്റിനാണ് വിജയം നേടിയത്. ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 മത്സരം. 2026 AFC വനിതാ ഏഷ്യൻ കപ്പ് തയ്യാറെടുപ്പുകളുടെ ഭാഗമായുള്ള പരിശീലന ക്യാമ്പിനായി ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീം ഇന്നലെ തുർക്കിയയിലെത്തി. 26-അംഗ ഇന്ത്യൻ സംഘം 3 യൂറോപ്യൻ ക്ലബുകളുമായി സൌഹൃദ മത്സരങ്ങൾ കളിക്കും. ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണമെന്നും അല്ലെങ്കിൽ യോനോ ആപ്പ് ബ്ലോക്ക് ആവുമെന്ന തരത്തിൽ SBIയുടെ പേരിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരം ഫയലുകൾ ഡൌൺലോഡ് ചെയ്യരുതെന്നും വ്യക്തിഗത വിവരങ്ങളോ ബാങ്കിംഗ് ആധാർ വിവരങ്ങളോ പങ്കുവയ്ക്കരുതെന്നും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധന യൂണിറ്റ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തൊഴിൽദാതാക്കളുടെ രാജ്യമായി ഇന്ത്യയെ മാറ്റുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതിക്ക് ഇന്ന് 1 പതിറ്റാണ്ട്. ദിനാഘോഷ പരിപാടിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ഗോവ, ലക്ഷദ്വീപ്, രാജസ്ഥാൻ, പുതുച്ചേരി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ SIRമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും എതിർപ്പുകളും സമർപ്പിക്കാനുള്ള സമയപരിധി നീട്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇസ്രായേലിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് നിർദ്ദേശം നൽകി ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി. മത്സ്യബന്ധന മത്സ്യകൃഷി മേഖലകളിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി സംയുക്ത മന്ത്രിതല പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ച് ഇന്ത്യയും ഇസ്രായേലും. 64-ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം 3-ാം ദിനത്തിലേക്ക് ഇഞ്ചോടിഞ്ച് പോരാട്ടം തുടർന്ന് കണ്ണൂരും കോഴിക്കോടും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസിൽ ഇന്ത്യയുടെ ലക്ഷ്യസെൻ ക്വാർട്ടർ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 11-ന്.